ഓസ്ട്രേലിയയിൽ മലയാള ഭാഷയ്ക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മലയാളി സമൂഹം. സർക്കാർ അംഗീകൃത മലയാള ഭാഷാ പഠന ക്ലാസുകൾ വർഷങ്ങളായി വിക്ടോറിയയിൽ നടക്കുന്നുണ്ട്. ഇതിനു പുറമെ വിക്ടോറിയൻ സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അഥവാ VCE കരിക്കുലത്തിൽ മലയാളം ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി മുൻപോട്ട് വന്നിരിക്കുകയാണ് വിക്ടോറിയയിലെ മലയാളി സമൂഹം. ഇപ്പോൾ ഇതിനായി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ VCEയിൽ ഒരു ഭാഷയെ ഉൾപ്പെടുത്താനുള്ള അംഗീകാരം നൽകുന്ന VCAA അഥവാ വിക്ടോറിയൻ കരിക്കുലം ആൻഡ് അസസ്മെന്റ് അതോറിറ്റി ഈ അപേക്ഷ നിരസിച്ചു. VCAAയിൽ നിന്ന് ലഭിച്ച മറുപടിയെക്കുറിച്ചും മലയാള ഭാഷ VCE കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ചുമെല്ലാം വിക്ടോറിയൻ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ അധ്യാപകനായ ജോസ് ഇല്ലിപ്പറമ്പിൽ വിശദീകരിക്കുന്നു.
നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റില് ഫൈനൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് വിക്ടോറിയൻ സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. ഇയർ 12 ലെവലിൽ ഒരു സ്കൂൾ കഴിഞ്ഞു പോകുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് വിക്ടോറിയൻ സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നമുക്ക് VCE ലെവലിൽ ഉള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്, ഞാൻ ലാംഗ്വേജസ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിന് മലയാളം ഉൾപ്പെടുത്തിയിട്ടില്ല. ഉദാഹരണം പറയാനാണെങ്കിൽ ഫ്രഞ്ച് ഉണ്ട്, പഞ്ചാബി ഉണ്ട്, തമിഴുണ്ട്, ഹിന്ദി ഉണ്ട്. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്കൊപ്പം മലയാളവും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു അപേക്ഷയാണ് നമ്മൾ സമർപ്പിച്ചത്. ഇത് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഇതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന് കുറെ പേരെ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കുകയും അതിലൊരാളാണ് ഞാൻ. എന്നിട്ട് ഞങ്ങൾ ഇതിനുള്ളൊരു സബ്മിഷൻ VSL എന്ന് പറയുന്നത് വിക്ടോറിയൻ സ്കൂൾ ഓഫ് ലാംഗ്വേജസ്, അവിടെയാണ് ഞങ്ങൾ ഈ മലയാളം ക്ലാസുകൾ നടത്തുന്നത്. അവർ വഴി ഞങ്ങൾ 2019 ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് VCEAA യിൽ നിന്ന്, അതായത് വിക്ടോറിയൻ കരിക്കുലം ആൻഡ് അസസ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് പൂർണ്ണമായും അൺസക്സസ്ഫുൾ എന്ന് ഉള്ള ഒരു മറുപടി അല്ല നമുക്ക് കിട്ടിയത്. അത് എങ്കിലും അത് തൽക്കാലം നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ വളരെ കോംപ്രിഹെൻസീവ്, കൺവിൻസിങ് ആൻഡ് വെൽ പ്രസന്റഡ് ആണ്. പക്ഷെ ഇപ്പോൾ 49 VCE ലാംഗ്വേജ് സ്റ്റഡീസ് ഓൾറെഡി VCEAA കീഴിലുണ്ട്. ഇനി ഒരു ലാംഗ്വേജ് കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള റിസോഴ്സസ് ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് അതിന്റെ ഔട്ട്കം അവർ അവസാനം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ്, ആസ് സൂൺ ആസ് ദി VCE ഹാസ് എ ഗ്രേറ്റർ കപ്പാസിറ്റി ടു ഫെർദർ ലാംഗ്വേജസ്, മലയാളം വിൽ ബി ദി ഫസ്റ്റ് ലാംഗ്വേജ് ടു ബി കൺസിഡേർഡ്.
ഓക്കെ, ഇപ്പം ഈ VCE ല് ഒരു സബ്മിഷൻ നൽകിയെന്ന് പറഞ്ഞല്ലോ, അതിനായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു?
അതിന് ചെയ്യേണ്ടി വന്നത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഒരു 400 പേജോളം വരുന്ന ഒരു ബുക്ക്ലെറ്റിന്റെ ഫോമിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. അത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ 7 ക്രൈറ്റീരിയ നമ്മൾ അഡ്രസ് ചെയ്യണം. ഒന്നാമത്തത് എന്ന് പറയുന്നത് നാഷണൽ ആൻഡ് ലോക്കൽ നീഡ്. ഇപ്പൊ എന്താണ് നമ്മുടെ ഈ ഭാഷയ്ക്ക് പ്രാദേശികമായും ദേശീയമായിട്ടുമുള്ള ആവശ്യകത, ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസ് കൊടുക്കണം. അപ്പൊ നമ്മളത് എത്ര കുട്ടികൾ വിക്ടോറിയൻ സ്കൂൾ ഓഫ് ലാംഗ്വേജസിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട്, പ്രൈവറ്റ് സ്റ്റഡി നടത്തുന്ന കുട്ടികൾ എത്രയുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് കൂടാതെ മറ്റ് സ്റ്റേറ്റുകളിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയാണ്, അതിലെല്ലാം ഉപരി നമ്മുടെ ഈ ഡെമോഗ്രാഫിക്സ് ABS ഡാറ്റ കൊടുത്തു ഞങ്ങൾ മലയാളം പോപ്പുലേഷന്റെ. ഹിന്ദി പഞ്ചാബി കഴിഞ്ഞാൽ 3rd സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഞങ്ങൾ പ്രൂഫ് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഈ കരിക്കുലമാണ്. ഗ്രേഡ് 1 12 വരെയുള്ള കരിക്കുലം ഞങ്ങൾ ഒരു ടീമായിട്ടിരുന്ന് വർക്ക് ചെയ്ത് അതിന്റെ കരിക്കുലം സബ്മിഷൻ എന്റെ ഭാഗങ്ങളെല്ലാം ചെയ്തു, അത് കൊടുത്തു. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് ഫ്രം ടേഷ്യറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നുള്ളതിന്റെ പ്രൂഫ് കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഓസ്ട്രേലിയയിൽ ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്ന് ഒരു സഹായവും മലയാളത്തിന് കിട്ടുകയില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലാണ് അതിനുവേണ്ടി ശ്രമിച്ചത്. നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി ഇവിടെ VCE ഡോക്ടർ അനിൽ വള്ളത്തോൾ വളരെ സഹായകരമായ സമീപനമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഞങ്ങൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെട്ടു, അവിടെ മലയാളം റിസർച്ച് ഒക്കെ നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിന്ന് ഡോക്ടർ PM ഗിരീഷ് എന്ന് പറയുന്ന അധ്യാപകൻ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞു. ഇനി ഇതുകൂടാതെ ഒരു എക്സ്റ്റേണൽ എക്സ്പെർട്ടീസിന് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ KV തോമസ് സഹായം നമുക്ക് ഓഫർ ചെയ്തു. അങ്ങനെ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആ മൂന്നാമത്തെ ക്രൈറ്റീരിയന് കൊടുത്തത്. പിന്നെ ഇത് കൂടാതെ നാലാമത്തെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ് ആണ്. അതിന് ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ മലയാള ഭാഷയ്ക്ക് BSL ഒരു കാര്യം അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത്, ഗ്രേഡ് 1 തൊട്ട് ഇയർ 7 വരെയുള്ള ഞങ്ങളുടേതായ ബുക്കുകൾ, അതായത് BSL ബുക്കുകൾ ഞങ്ങളിൽ പലരും തയ്യാറാക്കി. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടി എന്ന് തന്നെ ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. അടുത്ത ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് മലയാളം ഇൻ ഓസ്ട്രേലിയ. അപ്പം നമ്മുടെ ഇവിടെയുള്ള എല്ലാ ന്യൂസ് പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു, റേഡിയോ സ്റ്റേഷൻസ് ഇപ്പൊ SBS പോലെയുള്ള റേഡിയോ സ്റ്റേഷൻസിന്റെ ഡീറ്റെയിൽസ്, പിന്നെ നമുക്കിവിടെ ലൈബ്രറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിവിടെ ഉണ്ട്, ഓൺലൈൻ പബ്ലിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു, അത് കൊടുത്തു. ആറാമത്തെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് റൈറ്റിംഗ് ആൻഡ് അസസ്മെന്റ് എക്സ്പെർട്ടീസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് അവർ ചോദിച്ചത്. അതിനെ നമ്മൾ നമ്മുടെ ഇവിടെയുള്ള ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ, നമുക്കിവിടെ വളരെയേറെ യോഗ്യത ഉള്ള മലയാളം അധ്യാപകർ ഉണ്ട്, അവരുടെ എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തു. പിന്നെ ഏഴാമത്തത് എന്ന് പറയുന്നത് അവരൊരു പ്രൊവൈഡറെയാണ് ചോദിച്ചത്. നമ്മുടെ പ്രൊവൈഡർ എന്ന് പറയുന്നത് വിക്ടോറിയൻ സ്കൂൾ ഓഫ് ലാംഗ്വേജസ് ആണ്. അപ്പൊ അതും കൊടുത്തു.
ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മലയാളം VCE ഉൾപ്പെടുത്തുന്നതും കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
സാധാരണ ഈ ടീച്ചിങ് ഫീൽഡിലുള്ളവർക്കറിയാം, ഇയർ 12 ഒരു സബ്ജക്റ്റിന് നല്ലൊരു സ്കോർ കിട്ടുവാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം അറിയാം. നന്നായിട്ട് ടൈമും എഫേർട്ടും ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നല്ലൊരു സ്കോർ വാങ്ങാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് മലയാളം VCE വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് സ്കോർ കിട്ടും എന്നുള്ളത് പറയാനല്ല, പക്ഷെ കുറെ കൂടി എളുപ്പമായിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ലാംഗ്വേജസ് സ്കെയിലപ്പ് ചെയ്യും. ഇപ്പൊ സ്കെയിലപ്പ് ആകുമെന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇയർ 12 കിട്ടുന്ന 8 ഉണ്ടല്ലോ, ആ 8 ഒരു നിബന്ധന എന്ന് പറയുന്നത് കുട്ടികൾ എടുക്കുന്ന സബ്ജക്ട് അനുസരിച്ച്, അതായത് ഒരു സ്റ്റുഡന്റും നോ സ്റ്റുഡന്റ് ഇസ് അഡ്വാൻറ്റേജ്ഡ് ഓർ ഡിസഡ്വാൻറ്റേജ്ഡ് ബൈ ദ ചോയ്സ് ഓഫ് സബ്ജക്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാധാരണഗതിയിൽ എല്ലാ ലാംഗ്വേജസും പൊതുവെ ലാംഗ്വേജ് അതർ ദാൻ ഇംഗ്ലീഷും ഡിഫിക്കൽട്ട് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഫെയർനെസ്സിന് വേണ്ടിയിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്ന റോ സ്കോറിനേക്കാളും കുറച്ചുകൂടി ആ സ്കോർ കൂട്ടിക്കൊടുക്കും. ചിലപ്പോൾ അത് 2 കൂട്ടുന്നത്, ചിലപ്പോൾ 3, ചിലപ്പോൾ 4, 5, അത് ഓരോ വർഷവും വ്യത്യാസമായ രീതിയിലാണ് ചെയ്യാറ്. സാധാരണഗതിയിൽ ഫ്രഞ്ച് പോലെയോ ജാപ്പനീസ് പോലെയുള്ള ലാംഗ്വേജസ് എല്ലാം കൂട്ടിയാണ് കൊടുക്കാറ്. അപ്പൊ ആ കൂട്ടത്തിൽ മലയാളം അപ്രൂവൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിനും അങ്ങനെ തന്നെ കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഒരു മലയാളം VCE ലെവലിൽ നമ്മുടെ ഒരു ആവറേജ് പ്രൊഫഷൻസി ഉള്ള നമ്മുടെ ഒരു 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 മലയാളം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്കോർ മലയാളത്തിൽ ശ്രമിച്ചാൽ വാങ്ങിക്കാൻ വളരെ എളുപ്പമായിരിക്കണം. ഒരുമാതിരി നമ്മുടെ കുട്ടികൾക്കെല്ലാം അടിസ്ഥാനപരമായ അറിവ് മലയാളത്തിലുണ്ട്, അവർക്ക് ഒരുമാതിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ റൈറ്റിംഗ് മാത്രം ഇമ്പ്രൂവ് ചെയ്താൽ മതി. അതിനവർ VSL പോലെയുള്ള സ്ഥാപനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, കുട്ടികൾ വളരെ പെട്ടെന്ന് ഈ ലാംഗ്വേജ് പിക്ക് ചെയ്യുന്ന പോലെയാണ് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ എല്ലാം, എൻ്റെ മാത്രമല്ല അധ്യാപകരുടെ എല്ലാം ഒരു വിലയിരുത്തൽ അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അത് എളുപ്പമാകാനാണ് സാധ്യത. ഇതാണ് ഈ ഒരു കുട്ടി VCE തലത്തിൽ മലയാളം പഠിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രയോജനം. പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലമുറയ്ക്ക് ശേഷം ഇത് പാസ് ഓൺ ചെയ്യണം പിന്നെ വരുന്ന തലമുറയ്ക്ക്. നമുക്ക് കുറേയെങ്കിലും ഈ എഴുത്തു ഭാഷ അല്ലെങ്കിൽ എഴുത്തും വായനയും അറിയാവുന്ന യോഗ്യതയുള്ള കുട്ടികളെ നമ്മൾ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ ഈ ഭാഷ നിന്നു പോകും, മുന്നോട്ട് ഇത് പോകത്തില്ല. അതിന് ഈ പറയുന്ന ഈ യോഗ്യത അവർ നേടണം. അപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്ന മാതാപിതാക്കളോട് അല്ലെങ്കിൽ ഭാഷയെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളെ പറ്റുന്നിടത്തോളം VSL പോലെയുള്ള സ്ഥാപനങ്ങളിൽ എൻറോൾ ചെയ്യിപ്പിക്കുക. എത്ര കുട്ടികൾ കൂടുന്നോ അത്രയും നമ്മുടെ ചാൻസ് കൂടുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾ കുറയുമ്പോൾ നമുക്ക് ഈ ഭാഷ VCE തലത്തിൽ അംഗീകരിച്ച് കിട്ടുവാനുള്ള സാധ്യതയും കുറയും.
മലയാള ഭാഷാ പഠനം VCE ഉൾപ്പെടുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ വിക്ടോറിയൻ പാർലമെന്റിൽ ഓൺലൈനായി ഒരു നിവേദനം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഭാഷാപ്രേമികൾ. ഇതിനായി ഇവർ ഓൺലൈനിലൂടെ ഒപ്പുശേഖരണം നടത്തുകയാണ്. ഇത് തുടങ്ങിയ വേണു നായർ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു.
ഈ പെറ്റീഷൻ തുടങ്ങാനുള്ള കാരണം നമുക്ക് നമുക്കറിയാം, നമ്മൾക്കിവിടെ ഏതാണ്ട് 10 VSL സ്കൂളുകളുണ്ട്. ഏതാണ്ട് 500 കുട്ടികൾ നമുക്ക് വിക്ടോറിയയിൽ മലയാളം പഠിക്കുന്നുണ്ട്. നമ്മുടെ VSL പഠിപ്പിക്കുന്ന അധ്യാപകരും പേരൻസും എല്ലാവരും നമ്മളെല്ലാവരും കൂടെ കൂടി ഒരു സബ്മിഷൻ കൊടുത്ത് ഗവൺമെന്റിൽ മലയാളം ഒരു VCE സബ്ജക്റ്റ് ആക്കണം എന്ന് പറഞ്ഞു. അത് നിർഭാഗ്യവശാല് അത് നിരസിക്കപ്പെട്ടു, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടില്ല. അപ്പോൾ അത് മറികടക്കാനും ഇത് നമ്മുടെ ഗവൺമെന്റിന്റെയും നമ്മുടെ പാർലമെന്റിന്റെ വിക്ടോറിയൻ പാർലമെന്റിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനും നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട MPമാർ അല്ലെങ്കിൽ MLA മാർ തുടങ്ങിയ ആൾക്കാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പബ്ലിക്കിന്റെ, അതായത് നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തത്. നമുക്ക് ഇവിടെ വിക്ടോറിയൻ പാർലമെന്റിന്റെ ഒരു ഗുണമുള്ള ഒരു കാര്യമുണ്ട്, അതായത് നമുക്ക് പബ്ലിക്കായിട്ടൊരു ഒരു മെമ്മോറാണ്ടം അവിടെ അവതരിപ്പിക്കാം. അതിനൊരു ഓൺലൈൻ പെറ്റീഷൻ കൊടുക്കാനുള്ളൊരു സൗകര്യം വിക്ടോറിയൻ പാർലമെന്റ് ചെയ്തിട്ടുണ്ട്. അത് പല കാര്യത്തിലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മൾ ഞാൻ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ, പേരൻസുമായിട്ടും അധ്യാപകരുമായിട്ട് സംസാരിച്ചപ്പോൾ അതൊരു നല്ല ആശയമായിട്ട് തോന്നുകയും ഞാനൊരു പെറ്റീഷന് ഡ്രാഫ്റ്റ് ചെയ്ത് മറ്റു പല അധ്യാപകരും പേരൻസിന്റെയും സഹായത്തോടുകൂടി ഒരു ഡ്രാഫ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അത് ഗവൺമെന്റ് അവർ പാർലമെന്റിൽ നോക്കിയിട്ട് അത് അംഗീകരിച്ചു. ഇപ്പൊ ഏതാണ്ട് 450 ആൾക്കാർ നമുക്ക് അതിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് എത്ര വോട്ട് കൂടുതൽ കിട്ടുന്നു അത് നേരിട്ട് വിക്ടോറിയൻ പാർലമെന്റ് നടത്തുന്നതാകൊണ്ട് നമുക്ക് അതിന് വളരെയേറെ വലിഡിറ്റി കൂടുതലാണ്.
ഈ പെറ്റീഷന് പുറമെ വേറെ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പദ്ധതിയുള്ളത്?
പെറ്റീഷന് പുറമെ നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ് വൈഡ്, അതായത് വിക്ടോറിയൻ സംസ്ഥാന ആകെ മലയാളികളുടെ ഇടയ്ക്കും നമ്മുടെ ഭരണാധികാരികളുടെ ഇടയ്ക്കും മലയാളത്തിന്റെ ഇമ്പോർട്ടൻസ്, മലയാളം എന്താണ്, എന്തുകൊണ്ടാണ് മലയാളം ഇതൊരു VCE സബ്ജക്ട് ആകേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ വിക്ടോറിയൻ ഗവൺമെന്റിന്റെ തന്നെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധി, ഇപ്പൊ നാളെ നമുക്ക് നമ്മുടെ വെസ്റ്റേൺ സബർബിലെ MP ആയിട്ട് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതുപോലെ ബെൻഡിഗോയിലെ, അങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലെ MPമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികളുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ വിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയുമായിട്ട് സംസാരിച്ച് നമ്മൾ ഈ മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത് അപ്രൂവ് ചെയ്യും, നമുക്കിത് VCE സബ്ജക്റ്റ് ആകും. അതോടുകൂടി കൂടുതൽ കൂടുതൽ മലയാളികൾക്കും കുട്ടികൾക്കും ഒക്കെ ഇത് പഠിക്കാനും അത് പഠിക്കുന്നതുകൊണ്ട് ഗുണം കിട്ടുമെന്നും നമ്മൾ കരുതുന്നു. അതിനുള്ള ഒരു ശ്രമമാണ്.
വിവിധ ഘടകങ്ങൾ കണക്കിലെടുത്താണ് ഒരു ഭാഷയെ VCEയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വിക്ടോറിയൻ കരിക്കുലം ആൻഡ് അസസ്മെന്റ് അതോറിറ്റി SBS മലയാളത്തോട് പറഞ്ഞു. എന്നാൽ ഈ ഘട്ടത്തിൽ മലയാളത്തിന് ഇത് സാധ്യമായിട്ടില്ലെന്നും ഒരു അവസരം വരുമ്പോൾ മലയാള ഭാഷയെ പരിഗണിക്കുമെന്നും VCAA വ്യക്തമാക്കി.